പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുനാഥൻ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ധ്യാനപൂർവം പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു പഠിപ്പിച്ചു ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, എന്നതിന് ശേഷം അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. രണ്ടാമത്തെ യാചന അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ്. എന്താണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നമ്മൾ കാണാൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. പഴയ നിയമത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ രാജത്വത്തെക്കുറിച്ച്, രാജഭരണത്തെക്കുറിച്ച്, രാജാക്കന്മാരിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ ഭരണം നടത്തിയതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ബാബിലോൺ പ്രവാസത്തോടുകൂടി ഇസ്രായേൽ രാജഭരണം ഇല്ലാതാവുകയും അപ്പോഴേ പുതിയൊരു രാജ്യത്വത്തെക്കുറിച്ച്, നിത്യം നിലനിൽക്കുന്ന ദൈവിക ഭരണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയർന്നു വരികയും ചെയ്തതായിട്ടും നമ്മൾ കണ്ടു. യേശയ്യായുടെ പുസ്തകത്തിലെ പ്രവചനങ്ങൾ, പ്രത്യേകിച്ചും രണ്ടാം യേശയ്യ എന്നറിയപ്പെടുന്ന ആശ്വാസത്തിൻ്റെ ഗ്രന്ഥമായ പ്രവാസികളോട് നടത്തിയ പ്രവചനങ്ങളുടെ ഗ്രന്ഥത്തിൽ ദൈവം ഭരിക്കുന്നു, ദൈവം രാജാവായിരിക്കുന്നു, ശത്രുക്കളെ തോൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ കണ്ടു. അതിനും അപ്പുറത്ത് BC 2nd century അന്തിയോക്കസ് 4th ക്രൂരമായ മതപീഡനത്തിൻ്റെ അവസരത്തിൽ ഇസ്രായേൽ ജനത്തിലേക്ക് കടന്നു വന്ന ദൈവവചനം ദാനിയേൽ പ്രവാചകനിലൂടെ നമ്മൾ പഠന വിഷയമാക്കി. രണ്ട് പ്രത്യേക ദർശനങ്ങളാണ് അവിടെ പഠനത്തിന് വിഷയമാക്കിയത്. ദാനിയേലിൻ്റെ പുസ്തകം 2nd chapter നബുക്കദ്നേസർ ചക്രവർത്തിക്കുണ്ടായ ഒരു ദർശനം, ആ ദർശനത്തിന് ദാനിയേൽ കൊടുക്കുന്ന വ്യാഖ്യാനം, അവിടെയാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രം കടന്നു വരുന്നത് എന്ന് നമ്മൾ കണ്ടു. 2nd chapter കാണുന്ന ചിത്രം ഒരു വലിയ പ്രതിമയുടേതാണ്. ദാനിയേലിൻ്റെ പുസ്തകം 2nd chapter 31 മുതലുള്ള വാക്യങ്ങളാണ്. രാജാവേ, ദാനിയേൽ വിശദീകരിക്കുകയാണ്, നീ ഒരു വലിയ പ്രതിമ കണ്ടു. തിളങ്ങുന്ന ആ വലിയ പ്രതിമ നിൻ്റെ മുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും മാറിടവും കരങ്ങളും വെള്ളികൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പ് കൊണ്ടുമായിരുന്നു. പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും. നീ നോക്കിക്കൊണ്ടിരിക്കെ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വന്ന് ബിംബത്തിൻ്റെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ച് അതിനെ ഛിന്നഭിന്നമാക്കി. ഇരുമ്പും കളിമണ്ണും ഓടും വെള്ളിയും സ്വർണവുമെല്ലാം ഒന്നുപോലെ പൊടിഞ്ഞ് വേനൽക്കാലത്തെ മെതിക്കളത്തിലെ പതിരുപോലെയായി. അവയുടെ ഒരു തരി പോലും കാണാനില്ലാത്ത വിധം കാറ്റ് അവയെ പറത്തിക്കൊണ്ടുപോയി. പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു. ദാനിയേലിൻ്റെ പുസ്തകം 2nd chapter നബുക്കദ്നേസറിന് ലഭിച്ച ദർശനമായി അവതരിപ്പിക്കുന്ന ഈ ചിത്രം വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ചിത്രമാണെന്ന് തുടർന്ന് പറയും. 2nd chapter 44 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ആ രാജാക്കന്മാരുടെ നാളുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. മേൽ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തകർത്ത് ഇല്ലാതാക്കി അത് എന്നേക്കും നിലനിൽക്കും. ദൈവം തന്നെ ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും ആ രാജ്യം മറ്റെല്ലാ ജനതകൾക്കും ഉപരി ദൈവരാജ്യവുമായി ഉയർന്നു വരുമെന്നും നിലനിൽക്കുമെന്നും ഉള്ള പ്രവചനം BC 2nd century ആദ്യ പകുതിയിൽ ദാനിയേലിലൂടെ നൽകപ്പെട്ടു. അത് മലയിൽ നിന്ന് അടർന്നു വരുന്ന ഒരു വലിയ കല്ല് പ്രതിമ തകർത്ത് അവസാനം ഒരു മലയായി വളർന്നു വരുന്ന ചിത്രമാണ് എടുത്തു കാണിക്കുക. മനുഷ്യൻ്റെ കരം കൊണ്ടല്ല, ദൈവം നേരിട്ടായിരിക്കും ഈ രാജ്യം സ്ഥാപിക്കുക എന്ന ഇതിൻ്റെ അർത്ഥം. പാറ മലയിൽ നടന്നു വരുന്നത് മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ടല്ല. എന്നതുപോലെ ഈ ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോകുന്ന രാജ്യവും മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ടായിരിക്കുകയില്ല, ദൈവത്തിൻ്റെ പ്രവർത്തനമായിരിക്കും. അതുകൊണ്ട് അതിനെ ദൈവത്തിൻ്റെ രാജ്യം എന്ന് വിശേഷിപ്പിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 7th chapter നമ്മൾ കണ്ടതാണ് മറ്റൊരു ചിത്രം. ദൈവം രാജ്യം സ്ഥാപിക്കുമെന്നും അത് മനുഷ്യപുത്രൻ്റെ രാജ്യമായിരിക്കുമെന്നും ആ മനുഷ്യപുത്രൻ്റെ രാജ്യം ഇസ്രായേൽ ജനതയ്ക്ക് കൈമാറപ്പെടുമെന്നും ഉള്ള പ്രതീക്ഷയാണ് 7th chapter പറഞ്ഞു വയ്ക്കുക. ദാനിയേലിൻ്റെ പുസ്തകം 7th chapter 14th വാക്യം: എല്ലാ ജനതകളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യം അനശ്വരമാണ്. ഈ അനശ്വരമായ രാജ്യം ദാനിയേൽ 7th chapter 27th വാക്യത്തിൽ: ആകാശത്തിന് കീഴുള്ള സകല രാജ്യങ്ങളുടെയും രാജത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതൻ്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതമാണ്. മിശിഹായുടെ രാജ്യം, അവിടുത്തെ പരിശുദ്ധന്മാരുടെ രാജ്യം അത് ദൈവരാജ്യമാണ്, ശാശ്വതമായ രാജ്യമാണ്. എല്ലാ ആധിപത്യങ്ങളും അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ ഒരു ശാശ്വതമായ രാജ്യം സ്ഥാപിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പഴയ നിയമം അവസാനിക്കുന്നത്. യേശു രംഗപ്രവേശം ചെയ്യുമ്പോൾ അവിടുത്തെ സമകാലികരുടെ മനസ്സിൽ തെളിഞ്ഞു നിന്ന ചിത്രങ്ങൾ ഇതൊക്കെയായിരുന്നു. യേശയ്യ 11-ാമത്തെ അധ്യായത്തിൽ കാണുന്ന സമാധാനത്തിൻ്റെ, എല്ലാ മൃഗങ്ങളും വന്യമൃഗങ്ങളും മനുഷ്യരും ഒരുമിച്ച് വസിക്കുന്ന ശാന്തിയുടെ സമാധാനത്തിൻ്റെ ചിത്രം. യേശയ്യ 52-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കാണുന്ന കർത്താവ് ഭരിക്കുന്ന അടിമത്തമെല്ലാം അവസാനിപ്പിക്കുന്ന ചിത്രം. ദാനിയേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ കാണുന്ന മനുഷ്യനിർമ്മിതമല്ലാത്ത മഹത്വപൂർണ്ണമായ രാജ്യം. 7-ാമത്തെ അധ്യായത്തിൽ എല്ലാ ജനതകളെയും ഒരുമിച്ച് ഭരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യം. ഇങ്ങനെ ഒരു ദൈവരാജ്യത്തിൻ്റെ ചിത്രം ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിൽ നിലനിൽക്കുമ്പോഴാണ് യേശു രംഗപ്രവേശം ചെയ്യുക. യേശു കടന്നു വരുമ്പോൾ ജനങ്ങൾ വളരെ വ്യക്തമായി കരുതുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ രണ്ട് കാഴ്ചപ്പാടുകൾ. ഒന്ന്, ദൈവം ഇസ്രായേലിൻ്റെ രാജാവാണ് എന്ന ചിന്ത. ഇസ്രായേലിൻ്റെ രാജാവാണ് ദൈവം, കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നു, അവിടുത്തേക്ക് വിധേയരായിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ രാജ്യം ഇസ്രായേൽ ജനതയിൽ പൂർണ്ണമായി നടപ്പിലായി എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം രണ്ടാമത്തെ കാഴ്ചപ്പാട്, ഈ ദൈവരാജ്യം എന്നത് ഇസ്രായേലിൽ മാത്രം നിലനിൽക്കേണ്ട ഒന്നല്ല, ഇസ്രായേലിൽ മാത്രം പൂർത്തിയാകേണ്ട ഒന്നല്ല, ലോകജനതകളെ മുഴുവനും ബാധിക്കേണ്ട ഒന്നാണ്. അതാണ് ദാനിയേലിലൂടെയൊക്കെ കണ്ടത്. ലോകജനതകൾ മുഴുവനും ദൈവരാജ്യമായി തീരും, അഥവാ ദൈവത്തിൻ്റെ ഹിതത്തിന് അനുയോജ്യമായി ജീവിക്കും എന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ പ്രതീക്ഷ ഇനിയും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ളതും ഇനിയും വരാനിരിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ് ദൈവരാജ്യം. ദൈവത്തിൻ്റെ ഭരണം ഈ ലോകത്ത് മുഴുവനും യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷ വരാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയായി ഉയർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണം ഈ ഭൂമിയിൽ നടപ്പിലാകുമ്പോൾ ഇവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഒരു ജനം മറ്റൊരു ജനത്തിൻ്റെ മേൽ ആധിപത്യം നടത്തുകയില്ല, എല്ലാവരും സ്വതന്ത്രരായിരിക്കും. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ദൈവരാജ്യത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഈ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന ഇസ്രായേൽ ജനം നമുക്കറിയാം റോമക്കാരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു യേശുവിൻ്റെ കാലത്ത്. BC 63 പോംബെ എന്ന സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ റോമക്കാർ പലസ്തീന കീഴടക്കി. അതിനുശേഷം അങ്ങോട്ട് റോമൻ ആധിപത്യത്തിന് കീഴിലാണ് പലസ്തീന. ഇങ്ങനെ റോമിൻ്റെ അധിനിവേശ സ്ഥലമായിരുന്ന, കോളനിയായിരുന്ന ഒരു പ്രദേശത്താണ് യേശു രംഗപ്രവേശം ചെയ്യുന്നത്. യേശു കടന്നു വരുമ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ വാക്കുകൾ ശ്രദ്ധേയമാണ്. എന്തു പറഞ്ഞുകൊണ്ടാണ് യേശു കടന്നു വരിക? മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടതെന്ന് പൊതുവേ കരുതപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരസ്യപ്രസംഗം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? 1-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ജനങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ രാജ്യം ആഗതമാകുന്നതിന് വേണ്ടി. യേശു പറയുന്നതാണ്, ഇതാ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന, എന്തിനു വേണ്ടി കാത്തിരുന്നു, ആ ദൈവരാജ്യം ഇതാ പടിവാതിൽക്കിൽ എത്തിക്കഴിഞ്ഞു, ഇവിടെ എത്തി സമാഗതമായി ആസന്നമായിരിക്കുന്നു, അതിൻ്റെ പ്രകാശം നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു സുവിശേഷം പ്രഘോഷണം ആരംഭിക്കുന്നത്. യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് അഥവാ ഹൃദയമായി നിൽക്കുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തെക്കുറിച്ചാണ് അവിടുന്ന് പ്രസംഗിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യമാണ് അവിടുന്ന് വിളിച്ചറിയിക്കുന്നത്. അവിടുത്തെ പ്രവർത്തനങ്ങൾ ദൈവരാജ്യം എന്താണെന്ന് വിശദീകരിക്കുന്നു. അവിടുത്തെ വാക്കുകൾ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കി കൊടുക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ രാജ്യം സമാഗതമായി എന്ന് പറഞ്ഞുകൊണ്ട് യേശു പ്രവർത്തനം ആരംഭിക്കും. ആ പ്രവർത്തനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്ത കാര്യങ്ങളും ശ്രദ്ധേയമാണ്. യേശു സ്നാനം സ്വീകരിച്ച ഉടനെ മരുഭൂമിയിലേക്കാണ് പോവുക. മരുഭൂമിയിലേക്ക് പോകുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയാണെന്ന് 3 സുവിശേഷകന്മാരും പറയുന്നുണ്ട്, മത്തായി, മർക്കോസ്, ലൂക്ക. ഈ പ്രലോഭനത്തെക്കുറിച്ച് വിശദമായി പറയുന്നത് മത്തായിയും ലൂക്കായുമാണ്. 3 പ്രത്യേക സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. യേശു ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് സാത്താൻ ആവശ്യപ്പെടും, അത് ചെയ്യുകയില്ല എന്ന് യേശു പറയും. സാത്താനും യേശുവും തമ്മിലുള്ള ഒരു സംഘട്ടനമായി ഈ പ്രലോഭനങ്ങളെ എടുത്തു കാണിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഈ പ്രലോഭനങ്ങൾ നടക്കുന്നത് മരുഭൂമിയിലാണെന്ന കാര്യമാണ്. യേശുവിൻ്റെ കാലത്ത് പലസ്തീനായിൽ യഹൂദരുടെ നിലവിലിരുന്ന കാഴ്ചപ്പാടനുസരിച്ച് മരുഭൂമി സാത്താൻ്റെ ആവാസ കേന്ദ്രമാണ്, അഥവാ സാത്താൻ്റെ കോട്ടയാണ്. ജോർദാൻ നദിയിൽ വെച്ച് മാമോദിസ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പ്രഘോഷിക്കപ്പെട്ട, പ്രഖ്യാപിക്കപ്പെട്ട യേശു ആദ്യമേ ചെയ്യുന്നത് സാത്താൻ്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി അവനെ മരുഭൂമിയിലേക്ക് ആത്മാവ് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് മൂന്ന് സുവിശേഷന്മാരും പറയുക. മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ യേശു സാത്താനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ചിത്രം സുവിശേഷകന്മാർ മൂന്നുപേരും രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ലൂക്ക എഴുതിയിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. സാത്താൻ നടത്തുന്ന പ്രലോഭനങ്ങൾ, അതിൽ രണ്ടാമത്തെ പ്രലോഭനമാണ് നമ്മുടെ വിഷയവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നാലാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ, ലൂക്കയുടെ സുവിശേഷം 4:5-6 വാക്യങ്ങൾ ഇങ്ങനെ കാണും. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. ഈ ഭൂമിയിലെ സകല മഹത്വവും പ്രതാപങ്ങളും ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് സാത്താൻ പറയുക, ഇത് എല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാൻ എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെ അധികാരങ്ങൾ, മഹത്വങ്ങൾ പിശാചിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്, അഥവാ ഈ പ്രപഞ്ചം മുഴുവനും പൈശാചിക ആധിപത്യത്തിന് കീഴിലാണ് എന്ന ചിന്ത, എന്ന വിശ്വാസം ഈ വാക്കുകളിലുണ്ട്. സാത്താൻ നുണയനാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ സാത്താൻ്റെ വാക്കുകളായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ വാക്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം, യേശു കടന്നു വരുന്ന ഈ ഭൂമി തിന്മയ്ക്ക് അധീനമായിരിക്കുകയാണ്. ഇവിടെ ഒരു ഭരണാധികാരി ഭരണം നടത്തുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ അധികാരിയെന്ന് പലതവണ യേശു സാത്താനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാച് ഭൂമിയുടെ മേൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു, നടപ്പിലാക്കിയിരിക്കുന്നു. അഥവാ ഈ ഭൂമിയിൽ കഴിയുന്ന മനുഷ്യർ യേശുവിൻ്റെ വരവിന് മുമ്പ്, യേശുവിൻ്റെ ആധിപത്യത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പൈശാചിക ആധിപത്യത്തിലായിരുന്നു, അഥവാ പിശാചിൻ്റെ രാജ്യത്തിലായിരുന്നു. ഇവിടെ രണ്ടു രാജ്യങ്ങളുടെ ചിത്രം വ്യക്തമാവുകയാണ്. ഒന്ന്, ഈ ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന പിശാച് അഥവാ പൈശാചിക ശക്തി. ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിലൂടെ കടന്നു വന്നതാണ് ഈ പൈശാചിക ശക്തി മനുഷ്യ സമൂഹത്തിലേക്ക്. ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ച്, ദൈവത്തിൽ നിന്ന് അകന്ന്, സ്വയം ദൈവമാകാൻ ശ്രമിച്ച്, പാപത്തിന് അധീനമായ മനുഷ്യൻ അതോടുകൂടി പൈശാചിക ആധിപത്യത്തിൻ്റെ കീഴിലായി, തിന്മയുടെ കീഴിലായി. മനുഷ്യൻ സമ്മതിച്ചിട്ടാണ് മനുഷ്യൻ പൈശാചിക ആധിപത്യത്തിന് കീഴിലായത്. ഇനി അങ്ങോട്ട് ഈ തിന്മയുടെ അടിമയായി കഴിയുന്ന ഈ മനുഷ്യൻ്റെ മേൽ ഒരു അധികാരം സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിനെ സാത്താൻ്റെ രാജ്യം എന്ന് വിളിക്കും. ഈ സാത്താൻ്റെ രാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പുതിയൊരു രാജ്യം കടന്നു വരിക. ആ കടന്നുവരവ് ഒരു സംഘട്ടനത്തിൻ്റെ ചിത്രമാണ്. ഈ കടന്നുവരവ് ഒരു സംഘട്ടനത്തിൻ്റെ രീതിയിലാണ് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സാത്താൻ പറഞ്ഞു വെച്ചു, ഇത് എല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കും, അതുകൊണ്ട് നീ എന്തു ചെയ്യണം, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. സാത്താനെ ആരാധിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാമെന്ന് യേശുവിന് ഒരു വാഗ്ദാനം നൽകുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലാൻ, ദൈവത്തിന് വിരുദ്ധമായി നിൽക്കാൻ ദൈവത്തിൻ്റെ പുത്രനെ പ്രേരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുക. പ്രലോഭനത്തിൻ്റെ കാഠിന്യവും വ്യക്തമാകുന്ന ഒരു ചിത്രമാണിത്. അപ്പോഴേ ഈ ലോകത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ഇതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഒരു ശക്തിയുണ്ട്. ഈ ശക്തിയിൽ നിന്ന് മോചനം നേടിയെങ്കിൽ മാത്രമേ, അഥവാ ഈ ശക്തിയെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഭരണം ഇവിടെ യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതുകൊണ്ട് യേശു ആദ്യമേ ചെയ്യുന്നത് ഈ ശക്തിയെ പരാജയപ്പെടുത്തുകയാണ്. സാത്താൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന മരുഭൂമിയിലേക്ക് കടന്നു ചെന്നു. ഒന്നിനു പിറകെ ഒന്നായുണ്ടായ പ്രലോഭനങ്ങൾ, ആ പ്രലോഭനങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിച്ച് അവസാനം പിശാചിൻ്റെ മേൽ വിജയം വരിച്ചുകൊണ്ടാണ് യേശു മടങ്ങുക. ലൂക്കായുടെ സുവിശേഷം 4:12 12-13 വാക്യങ്ങൾ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ വ്യാപിച്ചു. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എങ്ങനെയാണ്? മരുഭൂമിയിൽ വെച്ചുള്ള സംഘട്ടനം, ആ സംഘട്ടനത്തിൽ നിർണായകമായ വിജയം യേശു വരിച്ചു കഴിഞ്ഞു. സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ ആദ്യ മനുഷ്യൻ്റെ സ്ഥാനത്ത്, ആദാമിൻ്റെ സ്ഥാനത്ത്, ആ സാത്താൻ്റെ പ്രലോഭനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്ന രണ്ടാമത്തെ ആദാമായി യേശു പ്രത്യക്ഷപ്പെടുകയാണ്. മരുഭൂമിയിലുള്ള യാത്രാമധ്യേ ഇസ്രായേലിന് നിരന്തരമായി പ്രലോഭനങ്ങൾക്ക് വിധേയമായി പരാജയപ്പെട്ടു. ആ 40 പരാജയത്തെ തിരുത്തിക്കുറിക്കുന്നതാണ് യേശുവിൻ്റെ 40 മരുഭൂമിയിലെ ഉപവാസവും പിശാചുമായുള്ള സംഘട്ടനവും അവിടെ നേരിടുന്ന വിജയവും. ഇങ്ങനെ മരുഭൂമിയിലെ പ്രലോഭനങ്ങളിൽ സാത്താനെ പരാജയപ്പെടുത്തിയ യേശു ഗലീലയിലേക്ക് കടന്നു വരികയാണ്. ഗലീലയിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ പ്രവർത്തനമായി മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ആദ്യമേ വിവരിക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവരെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഇവിടെ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ സുബോധം നഷ്ടപ്പെട്ടവനാണ്. അവനിലൂടെ സംസാരിക്കുന്നത് അശുദ്ധാത്മാവാണ് അഥവാ പൈശാചിക ശക്തിയാണ്. എന്താണ് അവൻ പറയുന്നത്? നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? ഞങ്ങൾ എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ മാനുഷികമായ പരിധികൾക്കപ്പുറത്ത് പൈശാചിക ശക്തി ആധിപത്യത്തിന് കീഴിലായപ്പോൾ അവൻ ഒന്നല്ല, ഒരു വലിയ ശക്തിയാണ്, ഒരു സംഘടിത ശക്തി. ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് അവൻ നിൽക്കുക. ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? ഈ സംഘടിത ശക്തിയായ സാത്താൻ്റെ അവസാനം അടുത്തിരിക്കുന്നുവെന്ന് പിശാചു ബാധിതനിലൂടെ ഏറ്റുപറയുകയാണ്. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി പരിശുദ്ധനായി ഏറ്റുപറയുന്നു. യേശുവിൻ്റെ വരവോടുകൂടി പൈശാചിക ശക്തിയുടെ അന്ത്യമായിരിക്കുന്നു എന്നും വിളിച്ചു പറയുകയാണ്. ഇതേ സംഭവം മത്തായി എഴുതിയ സുവിശേഷം വേറൊരു വിധത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതേ സംഭവമല്ല, ഇതുപോലെ സമാന്തരമായ മറ്റൊരു സംഭവം, പിശാചു ബാധിതരെ സുഖപ്പെടുത്തുന്ന ഒരു സംഭവം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ യേശു മറുകരെ ഗദരായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറുകളിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് പിശാചു ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിനു മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? സമയത്തിനു മുമ്പ് നീ വന്നിരിക്കുകയാണോ? യേശുവിൻ്റെ വരവോടുകൂടി പൈശാചിക ആധിപത്യം അഥവാ സാത്താൻ്റെ സാമ്രാജ്യം അവസാനിക്കും എന്ന് ഏറ്റുപറയുകയാണ് ഇതിലൂടെയെല്ലാം. ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? സമയത്തിനു മുമ്പേ, നിശ്ചിതമായൊരു സമയമുണ്ട്, ആ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് പൈശാചിക ശക്തികൾ പറയുക. പക്ഷേ യേശുവിൻ്റെ വരവോടുകൂടി പിശാചിൻ്റെ ആധിപത്യം അവസാനിക്കുകയാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഒരു ചോദ്യവുമായി വരുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നു നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. യേശുവിലൂടെ നടക്കുന്ന സംഭവങ്ങൾ, രോഗികൾക്ക് സൗഖ്യം, പാപികൾക്ക് മോചനം, മരിച്ചവർക്ക് പുതുജീവൻ, ഇതെല്ലാം പ്രവാചകന്മാർ വിഭാവനം ചെയ്തിരുന്നതാണ്, മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്, സ്വപ്നം കണ്ട ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യം, ദൈവരാജ്യം ഈ ഭൂമിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആ ദൈവരാജ്യം യാഥാർത്ഥ്യമാകുമ്പോൾ വളരെ വ്യക്തമായ മറ്റൊന്നുകൂടിയുണ്ട്, പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടുന്നു, തിന്മയുടെ ശക്തി അവസാനിക്കുകയാണ്. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പിശാച് ബാധ ഒഴിപ്പിക്കൽ അഥവാ പിശാചുക്കളെ പരാജയപ്പെടുത്തൽ. ഈ പിശാചുക്കളെ പരാജയപ്പെടുത്തുന്നത് ബേൽസബൂലിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് അപഖ്യാതി പറഞ്ഞു വരുത്തി, നുണ പറഞ്ഞു വരുത്തിയവരുണ്ട്. യേശു പിശാചുമായി തന്നെ രമ്യതയിലെത്തിയിരിക്കുകയാണ്. പിശാചിൻ്റെ സഹായത്തോടു കൂടിയാണ് പിശാചുക്കൾ പുറത്താക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ യേശു കൊടുക്കുന്ന ഒരു മറുപടിയാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യം ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം എടുത്തു കാണിക്കുന്ന ഒന്ന്, ദൈവരാജ്യം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. പിശാചിൻ്റെ ആധിപത്യം അവസാനിക്കുന്നു, ദൈവം തൻ്റെ ഭരണം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാകുന്നു. പിശാചിൻ്റെ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് രോഗത്തിന്മേലും പാപത്തിന്മേലും മരണത്തിന്മേലുമാണ്. പിശാചു ഭരിക്കുന്നിടത്ത് പാപമുണ്ട്, പിശാചു ഭരിക്കുന്നിടത്ത് ശത്രുതയും വിദ്വേഷവുമുണ്ട്, പരസ്പര വിശ്വാസമില്ലായ്മ, വഞ്ചന, ആധിപത്യം അടിച്ചമർത്തൽ, അവസാനം മരണം. ഇതെല്ലാം അവസാനം കുറിച്ചുകൊണ്ടാണ് യേശു കടന്നു വരിക. സൗഖ്യം നൽകിക്കൊണ്ട്, ശുദ്ധി നൽകിക്കൊണ്ട്, കുഷ്ഠരോഗികൾക്ക്, പാപികളെ മോചിപ്പിച്ചുകൊണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട്, ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് യേശു കടന്നു വന്നു. ഇത് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായി. ഈ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ ഇവിടെ ദൈവം തൻ്റെ ഭരണം നടപ്പിലാക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അതുകൊണ്ട് യേശു പറയും, ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് അന്വേഷിച്ച് ആരും നോക്കേണ്ടതില്ല. ലൂക്കായുടെ സുവിശേഷം 17:20-21 വാക്യങ്ങളിൽ, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടിയല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം ഇതാ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. പരസ്പരമുള്ള ബന്ധത്തിൽ, മനുഷ്യ തമ്മിലുള്ള ബന്ധത്തിൽ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ആധിപത്യം, അതിനെയാണ് ദൈവരാജ്യം എന്ന് വിശേഷിപ്പിക്കുക. ഇപ്പോഴ് സാത്താൻ്റെ രാജ്യത്തിന് ഉപരിയായി, ബദലായി, എതിരായി കടന്നു വന്ന ദൈവത്തിൻ്റെ രാജ്യം, സാത്താനെ, തിന്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ് യേശുവിലൂടെ. എന്താണ് ഈ രാജ്യത്തിൻ്റെ സ്വഭാവം? എന്താണ് ദൈവരാജ്യം? ഇനിയും അത് വ്യക്തമായിട്ടില്ല. ഇവിടെ ആഗതമായി, ആസന്നമായി ഇവിടെ വന്നു കഴിഞ്ഞു എന്നൊക്കെ പറയും. പക്ഷേ യേശു തന്നെ ഈ രാജ്യത്തിൻ്റെ സ്വഭാവങ്ങൾ കൂടുതൽ വ്യക്തമാക്കി തരുന്നുണ്ട്. നമുക്ക് അത് അടുത്ത തവണ കൂടുതൽ അടുത്ത പഠനത്തിന് വിധേയമാക്കാം. ഇപ്പോൾ നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. കരുണാവാനായ ദൈവമേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആധിപത്യം, ഭരണം സ്ഥാപിക്കാൻ, അങ്ങയുടെ ഹിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരാൻ, അങ്ങയുടെ ഭരണത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ തിരുമനസ്സായ ആ വലിയ കാരുണ്യത്തിന് നന്ദി. പാപം വഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച് മരണത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ ഭരണത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന ആ വലിയ കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇനിയും പൂർണ്ണമായും യാഥാർത്ഥ്യമാകാത്ത അവിടുത്തെ രാജ്യം വരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. ആമേൻ.